2023 December 15 വെള്ളിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. കെ പി അപ്പൻ, സാഹിത്യ വിമർശനത്തിന്റെ ജീവശ്വാസം. കാലം ഭക്തിയിൽ നിന്ന് വി എസ് രാജേഷ് എഴുതുന്നു. കെ പി അപ്പന് സാഹിത്യ വിമർശനം ജീവശ്വാസം പോലെയായിരുന്നു. കെ പി അപ്പൻ നിഷേധിയും മഹർഷിയും എന്ന പേരിൽ തയ്യാറാക്കിയ ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ പ്രസന്നരാജൻ എഴുതി അപ്പൻ എന്ന മഹാപ്രതിഭയ്ക്ക് പ്രശസ്ത സാഹിത്യ വിമർശകനായ പ്രസന്നരാജൻ അർപ്പിക്കുന്ന അക്ഷരാർച്ചനയാണ് ഈ ജീവചരിത്രം. നിഷേധത്തിന്റെ കരുത്തും സൗന്ദര്യവുമായി സാഹിത്യ വിമർശന കലയിൽ സ്വന്തവും സ്വതന്ത്രവുമായ ചിന്തയുടെ പ്രകാശ ഗോപുരങ്ങൾ ഉയർത്തിയ കെ പി അപ്പൻ കടന്നുപോയിട്ട് ഇന്ന് 15 വർഷമാകുന്നു. ഗ്ലാക്സോ പേഷ്ടിമുണ്ട്, കൈമുട്ടിന് മുകളിൽ മടക്കിവെച്ച തൂവെള്ള ഫുൾകൈ ഷർട്ട്, പ്രീമിയർ പത്മിനി ഫിറ്റ് കാർ ഡ്രൈവ് ചെയ്ത് കൊല്ലം എസ് എൻ കോളേജിന്റെ പോർട്ടിക്കോയിൽ വന്നിറങ്ങിയിരുന്ന കാർത്തികയിൽ പത്മനാഭൻ അപ്പൻ എന്ന കെ പി അപ്പനെ കണ്ടാൽ ഒരു സിനിമാ താരമാണോ എന്ന് തോന്നിപ്പോകുമായിരുന്നു. താരം ആയിരുന്നില്ലെങ്കിലും താരപദവിയുള്ള എഴുത്തുകാരനായിരുന്നു അപ്പൻ. കാറിൽ നിന്നിറങ്ങിയ കോളേജിന്റെ പോർട്ടിക്കോയിലൂടെ മലയാളം ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് മന്ദം മന്ദം നടന്നു നീങ്ങുന്ന അപ്പൻ സാറിനെ നോക്കി ആരാധനയോടെ നിന്ന ശിഷ്യർ അദ്ദേഹത്തിന്റെ ദിഷ്ണയെയും വ്യക്തിപ്രഭാവത്തെയും ഒരുപോലെ വണങ്ങിയിരുന്നു. ഒരിക്കൽ എം ബി നാരായണൻപിള്ള തമാശയായി എഴുതിയ കത്തിൽ ഇങ്ങനെ സൂചിപ്പിച്ചു: പ്രിയപ്പെട്ട അപ്പന്, ഇതൊരു സ്വകാര്യ കത്താണ്. ഒരു വിവരം അറിയാൻ വേണ്ടിയാണ് എഴുതുന്നത്. താങ്കൾ നിത്യയൗവനം കാത്തു സൂക്ഷിക്കുന്ന ആളാണെന്ന് അറിഞ്ഞു. എന്താണ് താങ്കളുടെ സൗന്ദര്യ രഹസ്യം? എന്തു മരുന്നാണ് ഉപയോഗിക്കുന്നത്? ആയുർവേദം, അലോപ്പതി, യുനാനി ഏതാണെന്ന് തുറന്നു പറയുക. എനിക്ക് ഉപയോഗിക്കാനാണ്. ഈ വിവരം ഞാൻ ആരോടും പറയില്ല, രഹസ്യമായി വെക്കും. സഹകരണം പ്രതീക്ഷിക്കുന്നു എന്ന് സ്വന്തം എം പി നാരായണൻപിള്ള. അപ്പൻ സാർ ഈ കത്ത് വായിച്ചു ചിരിച്ച് ഉറ്റ സുഹൃത്തുക്കൾക്ക് വായിക്കാനും നൽകി. സാഹിത്യത്തിലെ പരമ്പരാഗത മൂല്യങ്ങളോട്, ഉറച്ചുപോയ ശീലങ്ങളോട്, ചിട്ടകളോട്, വ്യവസ്ഥകളോട്, സദാചാര മൂല്യങ്ങളോട്, ജീർണിച്ച സാംസ്കാരികവും രാഷ്ട്രീയവുമായ മൂല്യങ്ങളോട് പഴകിയ ലാവണ്യ ബോധത്തോട് നിരന്തരം ഏറ്റുമുട്ടിയും കലഹിച്ചുമാണ് അപ്പന്റെ വിമർശന കല ആദ്യം മുതൽ അവസാന കാലം വരെ നീങ്ങിയതെന്ന് പ്രസന്നരാജൻ പുസ്തകത്തിലെ ആമുഖ കുറിപ്പിൽ പറയുന്നുണ്ട്. തത്വചിന്തയിൽ നിന്നും സൗന്ദര്യ സിദ്ധാന്തത്തിൽ നിന്നും പലതും സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ നിന്നും ഉദിച്ചുവരുന്ന വെളിച്ചത്തിലാണ് അപ്പനിലെ വിമർശകൻ ശബ്ദിച്ചിരുന്നത്. മനുഷ്യ ജീവിതത്തെ സംബന്ധിക്കുന്ന ദാർശനികമായ ആശയങ്ങളിലെ അഗാധമായ പ്രകാശം അപ്പന്റെ ചിന്തകൾക്കും ശക്തിയും സൗന്ദര്യവും ഏകുന്നുണ്ട്. പ്രസന്നരാജന്റെ പുസ്തകവും അപ്പനെ ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല സാഹിത്യ ആസ്വാദകരും ഭാഷാസ്നേഹികളും നിർബന്ധമായും വായിച്ചിരിക്കേണ്ടതാണ്. ഏകാന്ത സുന്ദരവും ചന്ദ്രിക ചർച്ചിതവുമായ രാത്രിയിൽ പ്രണയിനിയോടൊപ്പം പങ്കിട്ട പൂനിലാവിന്റെ മന്ദസ്മിതം പോലെ അഗാധമായ നീരുമേൽ കടലിന്റെ മാസ്മരിക സൗന്ദര്യം പോലെ രചനയുടെ ആകാശത്ത് നക്ഷത്രങ്ങളായി ജ്വലിച്ച വാക്കുകൾ അപ്പന്റെ ഭാഷ ഒരേ സമയം ഉൾക്കടലിന്റെ ആഴവും ആകാശത്തിന്റെ അനന്തതയും ആവാഹിച്ചിരുന്നു. ഒരു എഴുത്തുകാരന്റെ ഭാവങ്ങളില്ല. അധ്യാപകൻ ആണെങ്കിലും കയ്യിൽ അത്യപൂർവമായിട്ടേ പുസ്തകം കാണുകയുള്ളൂ. എന്നാൽ അപ്പൻ സാറിന്റെ മലയാളം ക്ലാസുകൾ എന്നും ഹൗസ്ഫുള്ളായിരുന്നു. നിറഞ്ഞോടുന്ന സിനിമ പോലെ എന്നും ഹിറ്റായി മറ്റു കഥകളിലൊന്ന് പറഞ്ഞ് അപ്പൻ സാറ് വിദ്യാർത്ഥികളുടെ മനസ്സിൽ കസേര വലിച്ചിട്ടിരിക്കും. ആ കഥയിലൂടെ ആയിരിക്കും പാഠഭാഗത്തിലേക്ക് വരിക. ഒരിക്കൽ മാത്രമേ അപ്പൻ സാറിന്റെ കണ്ണ് നിറഞ്ഞ് കണ്ടിട്ടുള്ളൂ. അത് അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിച്ച ദിവസമായിരുന്നു. ഒരു താപസ വൃത്തിയായിരുന്നു സാറിന് അധ്യാപനം. കൊല്ലം എസ് എൻ കോളേജ് എന്ന മഹാ പാഠശാലയിലെ താപസനായിരുന്നു അപ്പൻ സാർ. ഞാൻ ആരുമല്ലെന്ന് എനിക്കറിയാം, എന്നാൽ ക്ലാസ് മുറിയിൽ നിൽക്കുമ്പോൾ എന്റെ തന്നെ ഉള്ളിലെ അപരിചിതനായ ഒരു ഉന്നതനെ ഞാൻ തിരിച്ചറിയുന്നു. ഇതാണ് എനിക്ക് അധ്യാപനത്തിന്റെ ത്രിൽ പകരുന്നത്. അധ്യാപനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതായിരുന്നു അന്ന് കോളേജ് പ്രിൻസിപ്പലായിരുന്ന ഏവരുടെയും ആരാധന പാത്രമായ ഡോക്ടർ എസ് ശ്രീനിവാസൻ സാർ അപ്പനെ ആദരവോടെയാണ് കണ്ടിരുന്നത്. തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. ചേർത്തല എസ് എൻ കോളേജിൽ നിന്നാണ് കൊല്ലം എസ് എൻ കോളേജിലേക്ക് അപ്പൻ സാർ വന്നത്. കൊല്ലത്തെ രണ്ടാം ജന്മനാട് എന്ന് വിശേഷിപ്പിച്ച് സ്ഥിരതാമസമാക്കി കപ്കയെയും സാർത്രിനെയും പരിചയപ്പെടുത്തുന്ന ലേഖനങ്ങൾ അടക്കം ആദ്യ സമാഹാരം സ്നേഹിതൻ പ്രൊഫസർ കല്ലട രാമചന്ദ്രനാണ് എൻ ബി എസിന് പ്രസിദ്ധീകരണത്തിന് നൽകിയത്. ശോഭിക്കുന്നവരുടെ സുവിശേഷം എന്ന് പേരിട്ട ആ കൃതി മലയാള സാഹിത്യത്തിലെ ആധുനികതയുടെ ബൈബിളായി വിലയിരുത്തപ്പെട്ടു. ഫിഷന്റെ അവതാര ലീലകൾ ആയിരുന്നു അവസാന കൃതി. ലോക പ്രശസ്തമായ 100 നോവലുകളെ കുറിച്ച് എഴുതാനായിരുന്നു പ്ലാൻ. പക്ഷേ 35 എണ്ണം മാത്രമേ എഴുതി പൂർത്തീകരിക്കാനായുള്ളൂ. ബൈബിൾ അപ്പൻ സാറിന് ഏറ്റവും പ്രിയങ്കരമായിരുന്നു. ബൈബിളിൽ നിന്നുള്ള ഉൾക്കാഴ്ച അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമാണ്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു ഉത്തരാധുനികത വശവും വംശാവലിയും ചരിത്രത്തെ നിങ്ങൾക്കൊപ്പം കൂട്ടുക തുടങ്ങിയ 32 കൃതികൾ മലയാള ഭാഷയ്ക്ക് എന്നും മുതൽക്കൂട്ടാണവ. ഓരോ വർഷാന്ത്യത്തിലും അപ്പൻ തിരഞ്ഞെടുത്തിരുന്ന കൃതികൾ ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു. കാലം എത്ര കടന്നുപോയാലും അപ്പന്റെ വാക്കുകൾ അനശ്വരമായി നിലകൊള്ളുന്നു.